അവനെ അന്വേഷിക്കുന്ന അവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിൽ വന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യ വാഞ്ഛ കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭർഷിക്കുന്നു. നിന്നെയും അപമാനം എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാർ വരുന്ന എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരവള്ളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. ഭോഷ്കിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനയുടെ വഴിയിൽ ഓടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനയുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ് മാറാകണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കുക. സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകൾ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്ക് മാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു, എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. തിരുനാമത്തിൽ ഒന്നും പരിപാലിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ ഗുരു തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചൂർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ ഭക്തിയോടെ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും സമർപ്പിക്കുന്ന ആരാധനകളും കീർത്തനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ സ്വീകാര യോഗ്യമാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് നമുക്ക് പങ്കുചേരാം. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ ആരാധന വൈദിക ശ്രേഷ്ഠരെയും അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവം ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വാസ്തവത്തിൽ വളരെ അസൗകര്യമായ ഒരു അവസരത്തിലാണ് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇനിയുള്ള 2-3 ദിവസങ്ങൾ നമ്മുടെ ഭദ്രാസനത്തിന്റെ ഫാമിലി കോൺഫറൻസ് നടക്കുകയാണ്. ഇന്ന് മുതലാണ് അത് ആരംഭിക്കുന്നത്. ഈ ഫാമിലി കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അച്ഛന്മാരൊക്കെ വിവിധ സ്ഥലങ്ങളില്ല. വാസ്തവത്തിൽ ഞാനിപ്പോഴ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് ചിക്കാഗോ ഹിൽട്ടൺ ഹോട്ടലിന്റെ ഒരു കാഫിറ്റേറിയ ഇരുന്നുകൊണ്ടാണ്. കാരണം ധാരാളം ജനങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഇത് മുടക്കരുത് എന്നുള്ള നിർബന്ധം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ അസൗകര്യത്തിന്റെ മധ്യത്തിലും ഈ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ഇടയാകുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഇത്രയും ഒരു അസൗകര്യം നടത്താനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ നടത്തുന്ന പോലെ തന്നെ പാട്ടുകളും പാടി ഒരുപാട് ദൈർഘ്യത്തോടെ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു പ്രയാസം നിങ്ങളവിടെ പങ്കുവയ്ക്കുന്നു. അത് ഇന്നത്തെ ഒരു ദിവസത്തിന് അസൗകര്യം മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ച മുതൽ കൃത്യമായിട്ട് നടന്നുകൊള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സാധനം ക്ഷമിക്കുക. ഇവിടെ നമുക്ക് ഒരു ഗീതം ദൈവസന്നിധിയിൽ ആലപിക്കാം. അതിനുശേഷം തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ കുന്നത്ത് സാറാണ്. നമുക്കറിയാം, സാധാരണ ഐമേനികൾ നമ്മുടെ ശുശ്രൂഷയിൽ അധികം പ്രസംഗിക്കാറില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരം നമ്മൾ നൽകാറില്ല. അങ്ങനെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും വിധത്തിൽ സഭയുടെ ശ്രദ്ധേയമായ തലങ്ങളിൽ ശുശ്രൂഷിക്കുന്നവരാകണം. നമ്മുടെ ജോൺ കുന്നത്ത് സാറ് നമ്മുടെ സഭയിലെ വളരെ പ്രധാനപ്പെട്ട അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. സഭയുടെ വിശ്വാസങ്ങളൊക്കെ വളരെ ഗൗരവമായി പഠിക്കുകയും ആ വിശ്വാസമൊക്കെ മനസ്സിലാക്കി ഐമേനികളുടെ ഇടയിൽ അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം മനോഹരമായ ക്ലാസ്സുകളൊക്കെ എടുത്ത് അവരുടെ വിശ്വാസത്തിൽ വളരെ അടിയൂന്ന് നിൽക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജോൺ കുന്നത്ത് സാറ്. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെ പേരിൽ ബഹുമാനപ്പെട്ട ജോൺ കുന്നത്ത് സാറിനെ ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് നമുക്ക് ചേർന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് എന്നുള്ള ഒരു സുപരിചിതമായ ഗീതം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഒരുപക്ഷെ അധികം ഉറക്കെ പാടാൻ അസൗകര്യമാണ് ഈ ഹാളിൽ ഇരുന്നു എങ്കിലും മറച്ച് ചെറിയ ശബ്ദത്തിൽ നമുക്ക് പാടിയിട്ട് ബഹുമാനപ്പെട്ട ജോൺ കുന്നത്ത് സാറ് തിരുവചന ധ്യാനത്തെ സംസാരിക്കുന്നതായിരുന്നു. ദൈവകൃപയിൽ ഞാൻ
ആ
പിതാവിനും പുത്രനും പരിശുദ്ധായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങളുടെ കർത്താവ്യങ്ങളോട് കർണ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, പാപികളായ രാജാവേ നിനക്ക് സ്തുതി. പ്രസുതമായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമേ, ഭൂമിയിലുവാണമേ, വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വലിയ ഫലമായ പ്രകർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തലനെ അറിയാമേ നമ്പുരാന്റെ അമ്മയെ ബാധികളെ നമുക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും വന്ന സമയത്തിലും ദൈവനപേക്ഷിച്ചോളണമേ. ആമേൻ. പറിച്ചുമോർ മീതയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപമൊഴികെ ഞങ്ങളെ പോലെ ആയിത്തീർന്ന ദൈവവുമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരേക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാവുന്ന വാതിൽ ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ സ്ത്രീഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരണമേ. നിന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം എന്നിൽ മുളപ്പിക്കണമേ. ശമൂവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ ഒഴുക്കു കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിവാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസ്ഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നവനെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കാൻ എനിക്ക് നീ കൃപ തരണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും മൂടുവഴികളുടെ വിളക്കുമായുള്ളവയെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേ, എന്റെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൃപ ചെയ്യണമേ. എന്റെ കർത്താവേ, എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞാൻ ശാസിക്കപ്പെടരുതേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യക്കറകൾ എന്നിൽ കാണുമാറാകരുതേ. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജയുണ്ടാകരുതേ. ദയാനിധിയായ ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. നിന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേ. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞാൻ നിൽക്കുകയും വരുതേ. ഞാനായിരിക്കുന്ന പ്രകാരം എന്നെ നീ കണക്കിടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻതൊഴുത്തിൽ എന്നെയും എണ്ണേണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്ത് സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവെ, ബലഹീനനായ എന്നെ ഇടതുഭാഗത്ത് നീ നിർത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് എന്റെ വലതുഭാഗത്തിനെ നിർത്തണമേ. ഈ പാപി ആരാകുന്നു എന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളു എന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിന് ഇറങ്ങി വരരുതേ. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപകറകൾ ജയിക്കുമാറാകരുതേ. എന്റെ ആയുസിന്റെ സമ്മത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുതേ. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുതേ. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളണമേ.
കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചീട്ടുകളെ തീർക്കളയണമേ. കർത്താവ് എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയി ആടുന്ന പോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്കായ യോഗ്യന്മാരായ അനുതാപികളോടും 11 മണിനേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാകെ ഞാൻ കാണപ്പെടണമേ. പിതാവുമ്പോ തന്നെ മരിച്ചുരൂഹായി മാറല്ലോവേ. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. ഇതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ.
പിതൃപുത്ര പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഞാന് ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഞാൻ തനിയെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴ് നമ്മുടെ സന്തോഷച്ചൻ, പ്രിയപ്പെട്ട നമ്മുടെ ജോയിയച്ചൻ, അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തിരുന്നുകൊണ്ട് പ്രിയപ്പെട്ട ഐസക് അച്ഛൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 3 ദിവസത്തെ ഈ കോൺഫറൻസിന് കടന്നു വന്ന കുറെ വിശ്വാസികളും നമ്മുടെ സമീപ ഇടവയിൽ ആളുകളൊക്കെയും ഈ ഹോട്ടലിന്റെ ഒരു മുഹിയിൽ സൈഡിൽ ഇങ്ങനെ കൂടിയിരുന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വിചാരിച്ചത് പെട്ടെന്ന് ആരുമില്ലെങ്കിൽ അവസാനിപ്പിച്ച് പോകണം എന്ന് വിചാരിച്ചെങ്കിലും ഇത്രയും പേര് ഒരുമിച്ച് കൂടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ ഇന്ന് ധ്യാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ കൊന്നത് സാറാണ്. പ്രളയ ദിവസത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നത് ഞാൻ മധ്യത്തിൽ ഇരുന്നല്ലോ. നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്, പിന്നെ സ്ഥലമൊന്നുമില്ല. ഏത് സ്ഥലത്ത് ആയിരുന്നുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടുകൂടി ദൈവ സാന്നിധ്യം അപേക്ഷിക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകും. അത് ഹോട്ടലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ഈ കൂട്ടായ്മ ഇവിടെ നടത്തുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ ദൈവമുണ്ടെന്ന് പരിപൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ എവിടെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നു അവിടെയൊക്കെ അത് ദൈവ സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞ് അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കാനും ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ആമുഖത്തിൽ പുനർപാട് ജോൺ കൊന്ന സാറിനെ ഒരു ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തി. അദ്ദേഹം നമ്മുടെ സഭയിൽ വളരെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ഗൗരവത്തോടെ കാണുകയും വളരെ നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെ തിയോളജിയൊക്കെ ഡീപ്പായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുകയും പഠിച്ച കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അത് പല രൂപേണ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ഒക്കെ അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സഭയിൽ നല്ലൊരു ശുശ്രൂഷകനായിട്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നു. നമ്മൾ എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട ജോൺ കൊന്ന സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും അദ്ദേഹം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതായിരിക്കും. സാർ കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ സാർ, സംസാരിച്ചോളൂ, ഞങ്ങൾ കേൾക്കാം, പറഞ്ഞോ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, ഐസക് അച്ഛൻ, മാമനച്ഛൻ, മറ്റേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വന്നിരായ വൈദികരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാനും ദൈവവചനത്തിൽ ധ്യാനിക്കാനും തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഇതിനൊരു അവസരം തന്ന രാജേഷ് അച്ഛനോട് ഞാൻ വളരെ നന്ദി പറയും. ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ആദ്യം പ്രാർത്ഥിച്ച ഒരു കൗമയെ പറ്റിയാണ്. ഞാൻ അതിന്റെ പ്രാരംഭമായിട്ട് ഞാൻ എന്നെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്താം. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഹ്യൂസ്റ്റണിലാണ്. ഹ്യൂസ്റ്റണിലെ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലെ പേർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോ ഇരിക്കുന്നത്. വാസ്തവത്തിൽ എന്റെ സ്ഥലം, ഞാൻ ഇവിടെ മുമ്പ് ഒരു 20 വർഷക്കാലം ഹ്യൂസ്റ്റണിലായിരുന്നു. ഞാൻ ഇവിടെ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു 6-7 വർഷത്തിനുമുമ്പ് ഞാൻ തിരിച്ച് നാട്ടിൽ പോയി. നാട്ടിലിപ്പോ ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. കോട്ടയത്ത് നമ്മുടെ ദേവലോക മരമനയുടെ അടുത്തൊരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. അവിടെ താമസിച്ചുകൊണ്ട് ചില സഭയുടെയൊക്കെ ചില ശുശ്രൂഷകൾ ഏർപ്പെടുന്നു. വിപാസന എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് അതുപോലെയുള്ള ചില പരിപാടികളിൽ ഞാൻ ഏർപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ നമ്മുടെ ആരാധനയെ കുറിച്ച് പഠനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത്. ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നു. അതിനെപ്പറ്റി പുസ്തകങ്ങൾ എഴുതുന്നു. ചില പുസ്തകങ്ങൾ ഞാനിവിടെ amazon.com ലഭ്യമാക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും amazon.com പോയിട്ട് എന്റെ പേര് ജോൺ കുന്നത്തൂന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ കാണാം. ഞാൻ ആരാധനയെ പറ്റിയ കൂടെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ കാണാം. എന്റെ ഏറ്റവും ഏറ്റവും പുതിയ പുസ്തകം ഒരു കൗമയുടെ ധ്യാന പഠനമാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കൗമയെ പറ്റി ഞാൻ മനസ്സിലാക്കിയ ചില അതിപ്രധാനമായ ചില കാര്യങ്ങളാണ്. പുസ്തകം എഴുതുന്നത് കൂടാതെ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഞാൻ യൂട്യൂബില് ചെറിയ പ്രഭാഷണങ്ങളും മറ്റും ഇടുന്നുണ്ട്. യൂട്യൂബിൽ പോയിട്ട് എന്റെ പേര് സെർച്ച് ചെയ്ത് ജോൺ കുന്നത്തൂന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാധനയെ പറ്റി ഞാൻ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ അവിടെ കാണാം. എന്റെ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഞാൻ നമ്മുടെ 150 സങ്കീർത്തനങ്ങളും പദ്യ രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പം അതിലെ എല്ലാ പദ്യങ്ങളും ഒന്നും ഞാനവിടെ ഇട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട സങ്കീർത്തനങ്ങളൊക്കെ തന്നെ ഞാനവിടെ ഞാൻ ആലപിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാനിപ്പോ 51 സങ്കീർത്തനം ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത് ഞാൻ ഒന്ന് കേൾപ്പിക്കാം.
കുറ്റങ്ങളെ പറ്റി മാതാപദീയുക്തം പാപകയുക്തം പരമാർത്ഥതയല്ലോ ഞാനും നിഷേധിക്കയുള്ളിൽ ൊണ്ടെന്നെ ദുഃഖീകരിക്കലും പെൺമത്തിനത്തെക്കാളും എന്റെ കൃത്യങ്ങൾ.
ഞാനതിന്റെ ഒരു സാമ്പിൾ ഒന്ന് കേൾപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കു വേണേലും ഇതുപോലെ യൂട്യൂബിൽ പോയിട്ട് എന്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സങ്കീർത്തനങ്ങൾ കേൾക്കാം. അതിന്റെ താഴോട്ട് അതിന്റെ ലിറിക്സ് കാണുകയും ചെയ്യാം. അപ്പൊ അത് കണ്ടോണ്ട് ഇത് കേൾക്കാം. വളരെ ധ്യാനിക്കുന്നതിന് അത് വളരെ സഹായമായിരിക്കും. ഞാൻ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ യൂട്യൂബിൽ ഇത് പാടി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് അധികം ആർക്കും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആളുകൾ അതിനെപ്പറ്റി ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, കുറെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ ആരാധനയാണ്. ഞാൻ ചെറുപ്പം മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് നമ്മുടെ ആരാധനയുടെ അർത്ഥം? എന്തുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ചെറുപ്പം മുതൽ ഞാൻ ചോദിക്കുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്താണ് എനിക്ക് വളരെ തൃപ്തികരമായ ഒരു ഉത്തരം എനിക്ക് ലഭിച്ചത്. ഇങ്ങനെ ഈ ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ദൈവം നമ്പുരാനെ, എനിക്ക് ഈ ഉത്തരം ചെറുപ്പത്തിൽ എനിക്കിത് അറിയാതെ പോയല്ലോ. ചെറുപ്പത്തിലേ എനിക്കിത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ അടുത്ത കാലത്ത് വളരെ വ്യക്തമായി തൃപ്തികരമായി എനിക്ക് ലഭിച്ച ചില ചിന്തകൾ, നമ്മുടെ ആരാധനയെ പറ്റിയുള്ള ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അത് ഒരു ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ എല്ലാവരെയും നയിക്കുവാൻ സാധിക്കുന്ന ഒരു വളരെ ആഴമായ ചിന്തകളാണ്. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഒരുതരം മുഖസ്തുതി പോലെയുള്ള എന്തേതോ ആണ് എന്നാണ്. സ്തുതിക്കുന്നതും മുഖസ്തുതി പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരാളെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആളെ ബഹുമാനിച്ചിട്ട് ആളോടുള്ള ആദരവ് കൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്ത രീതിയിൽ ആളെ, ആളുടെ ബഹുമാനം, ആ ആദരവ് പ്രകടമാക്കുന്നതാണ് സ്തുതി. എന്നാൽ മുഖസ്തുതി എന്ന് പറയുന്നത് അതല്ല. മുഖസ്തുതി എന്ന് പറയുന്നത് നമുക്കൊരാളോട് ആദരവൊന്നുമില്ല, വെറുതെ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അയാളെ കുറിച്ച് പറയുന്നതാണ് മുഖസ്തുതി. ദൈവത്തിന്റെ മുമ്പിൽ നാം ചെയ്യുന്ന മുഖസ്തുതി അല്ല, ദൈവത്തെ നാം സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു മഹത്വം കണ്ടിട്ട് നാം ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ഇതിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത് മുടിയനായ പുത്രന്റെ കഥയാണ്. മുടിയനായ പുത്രൻ അവന്റെ അപ്പന്റെ വീട്ടിൽ നിന്നിട്ട് അവന്റെ അവിടുന്ന് ദൂരദേശത്തേക്ക് പോകുന്നു. അവിടെ ഒരാളിന്റെ കീഴിൽ ആ ജോലി എടുക്കും. പന്നികളെ മേയ്ക്കുന്ന ജോലിയാണ് അവന് കിട്ടിയത്. എന്നാൽ ആ യജമാനൻ വളരെ ക്രൂരനായിരുന്നു. ഇവന് കഴിക്കാനുള്ള ആഹാരം പോലും ആ യജമാൻ കൊടുക്കുന്നില്ല. ഒടുവിൽ പന്നിയുടെ മുമ്പിൽ നിന്ന് അല്പം ആഹാരം എടുത്തവൻ വായിൽ വയ്ക്കും. അത് കണ്ടുകൊണ്ട് ആ യജമാൻ അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കും. ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ മുടിയൻ പുത്രന് മനസ്സിലായത് അവന്റെ സ്വന്തം അപ്പൻ എത്ര വലിയ മനുഷ്യനാണ് എന്നുള്ള ചിന്ത അവന് വന്നത്. എന്റെ അപ്പന്റെ വീട്ടിൽ എത്ര വേലക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഈ അവന്റെ യജമാനനെ അവന്റെ സ്വന്തം അപ്പനുമായിട്ട് അവൻ താരതമ്യപ്പെടുത്തും. അവന്റെ അപ്പനും ഒരു യജമാനാണ്. അപ്പന്റെ വീട്ടിലും വേലക്കാരുണ്ട്, അവരും ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് അപ്പൻ വയറു നിറച്ച ആഹാരം കൊടുക്കുന്നു. അപ്പോ ഈ യജമാനുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അപ്പന്റെ മഹത്വം അവൻ മനസ്സിലാക്കുന്നു. ആ സമയത്ത് അപ്പനെ പോലുള്ള യജമാനെ കണ്ടുമുട്ടിയപ്പോഴാണ് അപ്പന്റെ ആ മഹത്വം അവൻ കണ്ടത്. അങ്ങനെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. എനിക്ക് ഇത്രയും നാള് എന്റെ അപ്പന്റെ മഹത്വം എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അവന് അപ്പനെ കാണണമെന്നും അപ്പനോട് ക്ഷമ ചോദിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹം അവന്റെ ഉള്ളിൽ ഉയരുകയാണ്. അപ്പോ മുടിയനായ പുത്രന്റെ അപ്പനിൽ നിന്ന് നമുക്ക് നമ്മുടെ പിതാവിലേക്ക് വരാം. നമ്മുടെ സ്വർഗസ്ഥ പിതാവ്, നമ്മുടെ സ്വർഗസ്ഥ പിതാവ് നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ ദൈവം എന്നൊക്കെ പറയുന്നു, കേൾക്കുന്നു, ദൈവം എന്നൊക്കെ വിളിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ മഹത്വം എന്താണ്? ദൈവത്തിന്റെ മഹത്വം, ഈ മുടിയനായ പുത്രന് അവന്റെ അപ്പന്റെ മഹത്വത്തെ കുറിച്ചൊരു അവബോധമുണ്ടായി. എന്താണ് അപ്പന്റെ മഹത്വം? അപ്പൻ വേലക്കാരോട് സ്നേഹത്തോടെ പെരുമാറുന്നു, ദയയോടെ പെരുമാറുന്നു. അപ്പൻ മഹാമനസ്കതയുള്ള ഒരു മനുഷ്യനാണ്. ഈ യജമാനെ പോലെ ക്രൂരനല്ല. ഓക്കെ, എന്താണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മഹത്വം? എന്ത് മഹത്വം നാം ദൈവത്തെ സ്തുതിക്കുന്നത്, പുകഴ്ത്തുന്നത്? നമ്മുടെ ആരാധന ക്രമങ്ങളിലെല്ലാം നാം ദൈവത്തെ പുകഴ്ത്തുന്നത്, ദൈവത്തെ കീർത്തിക്കുന്നത് ഒരു പ്രത്യേക മഹത്വം കണ്ടുകൊണ്ടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ദൈവം പരിശുദ്ധനാകുന്നു എന്നുള്ളതാണ്. എത്ര പ്രാവശ്യമാണ് നമ്മുടെ കൗമയിൽ ദൈവം പരിശുദ്ധനാകുന്നു എന്ന് നാം പറയുന്നത്? തുടക്കുന്നത് തന്നെ പരിശുദ്ധൻ 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 എന്ന് മാലാഖമാർ പുകഴ്ത്തുന്നതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതിനുശേഷം നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. എന്നിട്ട് പിന്നെ അതിനുശേഷം നമ്മളിത് വീണ്ടും ആവർത്തിക്കും. അങ്ങനെ അനേക പ്രാവശ്യം ദൈവം പരിശുദ്ധനാകുന്നു എന്നുള്ള കാര്യം നമ്മൾ ആവർത്തിച്ച് 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 നമ്മുടെ ആരാധനയിൽ നാം പറയുന്നു. എന്താണ് ഈ ദൈവം പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ? ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് ഏറ്റവും പ്രധാനമായിട്ട് നാം, അതിലാണ് നാം ദൈവത്തിന്റെ മഹത്വം കാണുന്നത്. എന്താണ് ദൈവം പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? അത് വസ്തു പറഞ്ഞാൽ ഒരുപാട് കാലം കൊണ്ട് ഞാൻ അന്വേഷിക്കുന്ന ഒരു ചോദ്യമാണ്. പലയിടത്തും അതിന് ഉത്തരം തേടി. ഒടുവിൽ അനേകം പഠനങ്ങളുടെ റിസർച്ചിന്റെ ഫലമായിട്ട് വളരെ ലളിതമായ ഒരു ഉത്തരം എനിക്ക് കിട്ടി. അത് ഇതാണ്, ദൈവം പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഒരു തെറ്റും കുറ്റവും ചെയ്യുന്നവനല്ല. ദൈവം നമ്മളെപ്പോലെ തെറ്റുകുറ്റങ്ങൾ ഒന്നും ചെയ്യുന്നയാളല്ല. ദൈവം 100% പരിശുദ്ധനാണ്. ദൈവം 100% നല്ലവനാണ്. ദൈവം 100% നീതിമാനാണ്. ഒരിക്കലും ഒരാൾ യേശുവിന്റെ അടുക്കൽ വന്ന് നല്ല ഗുരു എന്ന് വിളിച്ചു. യേശു ഉടനെ തന്നെ അതൊരു ടീച്ചിങ് മോമെന്റ് ആയിട്ട് എടുത്തുകൊണ്ട് തിരിച്ചു പറഞ്ഞു, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് യേശു തമ്പുരാൻ ഉറപ്പിച്ചു പറഞ്ഞു. പൗലോസ് അപ്പോസ്തലനും അതുപോലെ, ദൈവം നീതിമാനാകുന്നു, ദൈവം മാത്രമേ നീതിമാനായിട്ടുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുന്നു. സൽഗുണ സമ്പൂർണനായി ദൈവം മാത്രം എന്ന കാര്യവും യേശു തമ്പുരാൻ ഉറപ്പിച്ചു പറയുന്നു. പരിശുദ്ധനായി ദൈവം മാത്രം. നമ്മുടെ ആരാധനയിൽ നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മലയാളത്തിൽ പറയുമെങ്കിലും അതിന്റെ സുറിയാനി ഇങ്ങനെയാണ്, കാദീഷ് ആത് ആലോഹോ എന്നാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഹോളി ആർട്ട് ദൗ ഓ ഗോഡ് എന്നാണ്. മലയാളത്തിൽ പരിശുദ്ധൻ ദൈവമേ അങ്ങ് മാത്രം എന്നു വല്ലതുമാണ് തർജ്ജമ ചെയ്യേണ്ടത്. പരിശുദ്ധനായി ദൈവം മാത്രം, പരിശുദ്ധനായി വേറെ ആരുമില്ല. ഒരു തെറ്റും കുറ്റവും ചെയ്യാത്തതായി ദൈവം മാത്രമേ ഉള്ളൂ. അതിനൊരു കാരണമുണ്ട്. എന്താണ് അതിന് കാരണം? അത് മനസ്സിലാക്കുന്നത്, നമ്മൾ എന്തുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു, നാം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത് കൊക്കിന്റെ കാരണം. അത് യേശു തമ്പുരാൻ കുരിശിൽ കിടന്ന് പറയുന്നുണ്ട്. ദൈവമേ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ഒരു യേശു തമ്പുരാന്റെ ആ പ്രാർത്ഥനയിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മളൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത്. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളായി ഭൂമിയിലേക്ക് വരുന്നു, ജനിക്കുന്നു. നമ്മൾ കുഞ്ഞുങ്ങളായി ജനിക്കുമ്പോൾ നമുക്ക് യാതൊരു അറിവുമില്ല. നാം ദിവസേന വളർന്നു വരുമ്പോൾ പുതിയ പുതിയ അറിവുകളുമായിട്ട് ഓരോ ദിവസവും നാം വളർന്നു 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 വരുന്നു. നമുക്കൊരു ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയെ സങ്കല്പിക്കാം. ഈ 10 വയസ്സുള്ള കുട്ടി വിചാരിക്കും, ഓ 5 വയസ്സുള്ള സമയത്ത് ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു, ഇപ്പൊ എനിക്ക് ഒരുപാട് അറിവുണ്ട്. അപ്പൊ ഈ കുട്ടി വളരും തോറും അങ്ങനെ ചെറുപ്പം നേരത്തെയുള്ള വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പറ്റി പശ്ചാത്തലവിക്കും. ഇപ്പൊ തന്നെ ഞാൻ, എനിക്ക് 63 വയസ്സുള്ളയാളാണ്, ഞാനിപ്പോ ചെറുപ്പകാലത്തിലേക്ക് നോക്കി പറയും, ഓ ദൈവം നമ്പുരാനെ, എനിക്ക് ഇപ്പോ ഉള്ള അറിവ് എനിക്ക് അന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പല പല അബദ്ധങ്ങളും ഞാൻ ഒഴിവാക്കാമായിരുന്നു, നേരത്തെ എന്തുമാത്രം തെറ്റുകുറ്റങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വസ്തുത്തിൽ നമ്മളൊക്കെ വളരും തോറും നാം കൂടുതൽ കൂടുതൽ അറിവുള്ളവരായി തീരുന്നു. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വേണ്ട പോലെ നല്ല പോലെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്തത്? വളരെ ലളിതമായ ഉത്തരം, ദൈവത്തിന് എല്ലാം അറിയാം. എല്ലാം അറിയാവുന്ന ഒരാൾ യാതൊരു തെറ്റും കുറ്റവും ചെയ്യുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് ദൈവം പരിശുദ്ധനാകുന്നു. ദൈവം പരിശുദ്ധനായി ദൈവം മാത്രം. ഈ കാര്യം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കൗമയിൽ പറയുന്നത് കൂടാതെ കുർബാനയിലും നമ്മൾ അത് ആവർത്തിച്ച് പറയുന്നു. പരിശുദ്ധൻ പിതാവ് പരിശുദ്ധൻ, ഖാദീശ് അബോ ഖാദീശോ. അതിങ്ങനെ നമ്മൾ പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയുന്നു. ഒടുവിൽ കുർബാനയുടെ അവസാന ഭാഗത്തിൽ നാം ഇങ്ങനെ പറയുന്നു, പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറുഹായും അല്ലാതെ പരിശുദ്ധൻ ഇല്ല. ഈ കാര്യം നമ്മൾ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു. ഒരു തെറ്റും കുറ്റവും ചെയ്യാത്തതായി ദൈവം മാത്രം. നമ്മളെല്ലാം, എല്ലാ മനുഷ്യരും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. ഇന്ന് എനിക്ക് എന്തെല്ലാം അറിവുണ്ട് എന്ന് പറഞ്ഞാലും നാളെ എനിക്ക് ഇതിലും അറിവുണ്ടാകും. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണ് ഇന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചിലതൊക്കെ തെറ്റായിട്ട് എനിക്ക് നാളെ എനിക്ക് മനസ്സിലാവും, ഇന്ന് ഞാൻ ചെയ്തത് പലതും തെറ്റായിരുന്നു എന്ന്. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ ദൈവം എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ അറിയുന്നു. നമ്മുടെയൊക്കെ തെറ്റുകുറ്റങ്ങളും എല്ലാം ദൈവം കാണുന്നു. എല്ലാ ഒരു തെറ്റും കുറ്റവും ചെയ്യാത്ത ദൈവം മാത്രം. ദൈവത്തിന്റെ പരിശുദ്ധിയെ പറ്റി ഏറ്റവും അർത്ഥവത്തായി, ഏറ്റവും ആദ്യം അതിനെപ്പറ്റി ഒരു വെളിപാട് ലഭിച്ചത് മറ്റാർക്കുമല്ല, യേശയ്യ പ്രവാചകനാണ്. യേശയ്യ പ്രവാചകൻ ഒരു ദിവസം, യേശു തമ്പുരാനും 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യേശയ്യ പ്രവാചകൻ ഒരു ദിവസം ദേവാലയത്തിൽ ധ്യാന നിരതനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദർശനമുണ്ടാകും. മാലാഖമാർ ദൈവസിംഹാസനത്തിന്റെ ചുറ്റും പറക്കുന്നു. അവർ അന്യോന്യം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ദൈവം മാത്രം എന്ന് വിളിച്ചു പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കണ്ട യേശയ്യയ്ക്ക് പാപബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി. ഞാൻ അശുദ്ധ ആദരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ അശുദ്ധ ആദരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ മാത്രയിൽ ഒരു മാലാഖ തീക്കനലുമായി വന്ന് യേശയ്യയുടെ നാവിനെ തൊടുകയും യേശയ്യയുടെ കുറ്റം ക്ഷമിക്കുകയും ചെയ്തു എന്നാണ് കഥ. ഈ കഥയുടെ അർത്ഥം വേണ്ടതുപോലെ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ പശ്ചാത്തലം അല്പം ഒന്ന് മനസ്സിലാക്കണം. യെശയ്യ പ്രവചനത്തിലെ 6-ാം അധ്യായത്തിലെ തുടക്കം ഇങ്ങനെയാണ്, ഉസ്സീയ രാജാവ് മരിച്ച ആണ്ടിലാണ് ഇത് സംഭവിക്കുന്നത്. ഉസ്സീയ രാജാവ് വളരെ മഹാനായ ഒരു രാജാവായിരുന്നു. ആ നാട് 600 വർഷക്കാലം ഭരിച്ച നല്ല ഒരു രാജാവ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നാട് സമ്പൽ സമൃദ്ധമായി. നമ്മുടെ കേരളത്തിലെ പണ്ട് മാവേലിയുടെ ഭരണകാലത്തെ പറ്റി പറയുന്നത് പോലെ ഉസ്സീയയുടെ ഭരണകാലം നല്ലൊരു കാലമായിരുന്നു. ആളുകൾ സന്തോഷത്തോടെ അവിടെ ജീവിച്ച ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ 80 വർഷത്തിനൊടുവിൽ ഉസ്സീയ രാജാവിന് കുഷ്ഠരോഗം പിടിച്ചു. ഉസ്സീയ രാജാവ് മരിച്ചു. ഇങ്ങനെ കുഷ്ഠരോഗം പിടിച്ചപ്പോൾ ജനങ്ങൾ വളരെ അപ്സെറ്റായി. കാരണം കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഒരു ശിക്ഷയാണ് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയത്. ഉസ്സീയ രാജാവ് ചെയ്ത എന്തോ കുറ്റത്തിന്, പാപത്തിന് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കാം എന്ന് ആളുകൾ ധരിച്ചു. അതിന് ഉടനെ തന്നെ അവിടുത്തെ പുരോഹിതന്മാർ അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. അവര് പറഞ്ഞു, ഉസ്സീയ രാജാവ് ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ദേവാലയത്തിൽ കയറി ധൂപാർപ്പണം ചെയ്തു, പുരോഹിതന്മാര് മാത്രമേ അത് ചെയ്യാവൂ. പക്ഷേ ഉസ്സീയ രാജാവ് അത് ചെയ്തതുകൊണ്ട് അതിന് ദൈവം കൊടുത്ത പണിഷ്മെന്റ് ആണ് എന്ന് പുരോഹിതന്മാര് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. ഏതായാലും അത് ജനങ്ങളെ വളരെ വിഷമിപ്പിച്ചു. കാരണം ഉസ്സീയ വളരെ നല്ല ഒരു രാജാവായിരുന്നു. ഇത്രയും നല്ല ഒരു രാജാവിന് ദൈവം ഇത്രയും ക്രൂരമായ ഒരു ശിക്ഷ കൊടുത്തു എന്നുള്ളത് ജനങ്ങളെ വളരെ വിഷമിപ്പിച്ചു. ജനങ്ങൾ മുഴുവനും ദൈവത്തെ പഴിച്ചു കാണണം, അവരെല്ലാവരും ദൈവത്തെ കുറ്റപ്പെടുത്തി കാണണം. ദൈവമേ, ഇത്ര നല്ലൊരു രാജാവിനെ ചെറിയ ഒരു കുറ്റത്തിന്റെ പേരിൽ ഇത്രയും വലിയ ഒരു ശിക്ഷ കൊടുക്കരുതായിരുന്നു എന്നിങ്ങനെ അവർ ദൈവത്തെ കുറ്റപ്പെടുത്തി കാണണം. ഏശയ്യാ പ്രവാചകനും കുറ്റപ്പെടുത്തി കാണണം. ഏതായാലും ഏശയ്യാ പ്രവാചകൻ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് ഏശയ്യാ പ്രവാചകൻ ഒരുപക്ഷെ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിരിക്കാം, ദൈവമേ എന്തുകൊണ്ടാണ് അവിടുന്ന് ഉസ്സിയാവിനെ ശിക്ഷിച്ചത് എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചിരിക്കാം. അങ്ങനെ ധ്യാനനിരതനായിരിക്കുന്ന സമയത്താണ് ഏശയ്യാക്ക് ദർശനമുണ്ടാകുന്നത്. ഉസ്സിയ ആ ഏശയ്യ എന്താണ് കാണുന്നത്? സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിലും പറക്കുന്ന മലാക്കമാർ ദൈവം പരിശുദ്ധൻ എന്നാണ് ആർക്കുന്നത്. ഇത് ഒരു വലിയ ഒരു വെളിപാടായിരുന്നു ഏശയ്യയ്ക്ക്. കാരണം ഇവിടെ ഭൂമിയിൽ ഇവിടെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തെ പഴിക്കുമ്പോൾ, ദൈവം കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ, മാലാഖമാർ ദൈവം കുറ്റക്കാരൻ ആണെന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല, ദൈവം പരിശുദ്ധനാണെന്ന് പറയുകയും കൂടെ ചെയ്യുന്നു. ദൈവം ഒരു തെറ്റും കുറ്റവും ചെയ്യാത്തയാളാണ്. ഏശയ്യ ആലോചിച്ച് നോക്കിയപ്പോൾ അത് ശരിയാണ്. കാരണം എല്ലാം അറിയുന്ന ദൈവം എങ്ങനെ തെറ്റുകുറ്റങ്ങൾ ചെയ്യും? ഏശയ്യയ്ക്ക് തന്നെ തെറ്റ് മനസ്സിലായി. ഞാൻ അശുദ്ധ ആദരങ്ങളുള്ള മനുഷ്യൻ. ഈ മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ താൻ ഇത്രയും നാൾ ദൈവത്തെ പഴിക്കുകയായിരുന്നല്ലോ എന്നോർത്തപ്പോൾ ഏശയ്യ അനുതപിച്ചു, ഞാൻ അശുദ്ധ ആദരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ അശുദ്ധ ആദരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു, ഈ ജനം മുഴുവനും ദൈവത്തെ പഴിക്കുകയായിരുന്നല്ലോ എന്ന് പശ്ചാത്തപിച്ച നാഴികയിൽ തന്നെ ഒരു മാലാഖ വന്ന് തീക്കനൽ കൊണ്ട് നാവിനെ തൊടുകയും ഏശയ്യയുടെ കുറ്റം ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഏശയ്യ പുറത്തിറങ്ങി കണ്ട ആളുകളോടെല്ലാം പറഞ്ഞു കാണും, നമ്മൾ വെറുതെയാണ് ദൈവത്തെ പഴിക്കുന്നത്, നമ്മൾ ഫൂളിഷാണ്, നമ്മൾ വിധികളാണ് ദൈവത്തെ പഴിക്കുന്നത്. ദൈവത്തെ എങ്ങനെ പഴിക്കാനാണ്? എല്ലാം അറിയുന്ന ദൈവം എങ്ങനെ ഒരു തെറ്റുകുറ്റവും ചെയ്യും? ഉസ്സിയ രാജാവിന് കുഷ്ഠരോഗം വന്നത് ദൈവം ശിക്ഷിച്ചിട്ടാണെന്ന് ആര് പറഞ്ഞു? നമ്മൾ വെറുതെ അനുമാനിക്കുകയല്ലേ? ഉസ്സിയ രാജാവിന് രോഗം വന്നു, അദ്ദേഹം മരിച്ചു, അത് ദൈവം ശിക്ഷിച്ചിട്ടാണെന്ന് നമ്മൾ വെറുതെ അനുമാനിക്കുകയല്ലേ? അതൊക്കെ നമ്മുടെ വിഡിത്തം കൊണ്ട് നമ്മൾ പറയുന്നതാണ്. ദൈവം തമ്പുരാൻ യാതൊരു തെറ്റും കുറ്റവും ചെയ്യുന്നയാളല്ല. ഇങ്ങനെ ഏശയ്യ കണ്ട ദർശനത്തിലെ ആ മാലാഖമാരുടെ ആ സ്തുതിപ്പ്, മലാഖമാരുടെ ആ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധത്തിനുള്ള സ്തുതിപ്പ്, പിന്നീട് യഹൂദ മതത്തിലെ ആരാധനയുടെ കേന്ദ്രമായി എന്ന് വേണം അനുമാനിക്കാൻ. അവരത് ആ സ്തുതി അവരുടെ ആരാധനയിൽ ചേർത്തു. അവരെപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി കൂടിയാലും മലാഖമാരോടൊപ്പം അവർ ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 എന്നുള്ള സ്തുതിപ്പ് ആ ജനങ്ങളും കൂടി ചൊല്ലുവാൻ തുടങ്ങി. പിന്നീട് അതിനെ എക്സ്പാൻഡ് ചെയ്തു. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ എന്നിങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. അത് യഹൂദ മതത്തിൽ നിന്ന് പിന്നീട് ക്രിസ്തു മതത്തിൽ വന്നപ്പോൾ നമ്മളത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നൊക്കെ ഉള്ളത് നമ്മൾ ആഡ് ചെയ്തു. ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ ആരാധനയുടെ കേന്ദ്രമായി തീർന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവം മാത്രം പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ പിതാക്കന്മാർ എന്താണ് ഇതിന് ഇത്രയും ഒരു പ്രാധാന്യം കൊടുത്തത് എന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ദൈവം മാത്രമാണ് പരിശുദ്ധനെങ്കിൽ നമ്മൾ ആരും പരിശുദ്ധരല്ല. നമ്മളെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാ. നമ്മളെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ എളുപ്പമാണ്. ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ തെറ്റിനെ പറ്റി ക്ഷമ ചോദിക്കാൻ എളുപ്പമായി. ഐ എം സോറി എന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ എന്തുകൊണ്ട് തെറ്റ് ചെയ്തു? ഞാൻ ഒരു മനുഷ്യനായതുകൊണ്ട് തെറ്റ് ചെയ്തു. സോറി, ഐ എം സോറി, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണേ. അതുപോലെ ഒരാൾ എന്നോട് തെറ്റ് ചെയ്താൽ ആളോട് എനിക്ക് ക്ഷമിക്കാൻ എളുപ്പമായി. ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, നീ ദൈവമൊന്നും അല്ലല്ലോ, നീ ഒരു മനുഷ്യനല്ലേ, എനിക്ക് മറ്റൊരാളോട് ക്ഷമിക്കാനും എളുപ്പമായി. ഇതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചെയ്യുന്നത്. നമ്മൾ കയ്യസൂരി കൊടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ പറയുന്നത് ഇതാണ്, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ ഭൂമിയിലുള്ള ആരോടും ഞാൻ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ നിങ്ങൾ ഈ ലോകത്തുള്ള ആരെല്ലാം അറിഞ്ഞും അറിയാതെയും എന്നോട് ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ ക്ഷമിക്കുന്നു. ഇങ്ങനെ ക്ഷമിക്കലും ക്ഷമ ചോദിക്കലും സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം മാത്രം പരിശുദ്ധനെന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നാണ്. ഇങ്ങനെ ഈ ഇത് ഈ തിരിച്ചറിവ് ഇല്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് സമ്മതിക്കുന്നതിന് നേരെ തിരിച്ചുള്ള സംഗതിയാണ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സ്വയം നീതീകരണം, സ്വയം ന്യായീകരണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞ ഏദൻ തോട്ടത്തിൽ നടന്നതാണ്. ആദവനോടും ഹവ്വായോടും ദൈവം പറഞ്ഞു പഴം തിന്നരുത്. അവർ തിന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം തമ്പുരാൻ അവരെ കാണാൻ വേണ്ടി തോട്ടത്തിലേക്ക് വരുമ്പോൾ അവർ മരത്തിനിടയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അവരുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോഴേ ദൈവത്തിന് കാര്യം മനസ്സിലായി. നീ പഴം തിന്നോ എന്ന് ചോദിച്ചു ആദവനോട്. ആദവൻ എന്ത് പറയുന്നു? കള്ളമൊന്നും പറഞ്ഞില്ല, തിന്നു. പക്ഷേ ഞാൻ നിരപരാധിയാണ്, ഞാൻ കുറ്റക്കാരനല്ല എന്നാണ് ആദം പറയുന്നത്. പിന്നെ ആര് കുറ്റം ചെയ്തു? ഈ സ്ത്രീ. നീ തന്ന ഈ സ്ത്രീ എനിക്ക് പഴം പറിച്ചു തന്നു, അതുകൊണ്ടാണ് ഞാൻ തിന്നത്. ഞാൻ ശരിക്കും നിരപരാധിയാണ്. ഇനി ഈ സ്ത്രീയെ നീ തന്നതാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശരിക്കും ആരാണ് കുറ്റക്കാരൻ? ദൈവമേ, നീയാണ് കുറ്റക്കാരൻ. യു ആർ റോങ്, ഐ ആം റൈറ്റ്. ഇങ്ങനെയാണ് ആദം അവിടെ പറയുന്നത്. ഇതാണ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. ദൈവമേ, യു ആർ റോങ്, ഐ ആം റൈറ്റ്. ഇതിന് പകരം ആദം എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? ദൈവം തമ്പുരാനെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് പഴം പറിക്കരുത്, തിന്നരുത് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്, ഞാനെങ്കിൽ അബദ്ധം പറ്റിപ്പോയി, ഞാനത് തിന്നുപോയി, എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കഥ എന്ത് വ്യത്യസ്തമാകുമായിരുന്നു? പക്ഷെ ഇങ്ങനെയൊന്നുമല്ല ആദം പറയുന്നത്. അവിടെ നടക്കുന്നത് സെൽഫ് ജസ്റ്റിഫിക്കേഷനാണ്. ഇന്ന് നമ്മൾ ഒരു കൗമയിൽ നമ്മൾ എന്താണ് ചെല്ലുന്നത്? ദൈവമേ, നീ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ, ഗോഡ്, യു ആർ റൈറ്റ്. അന്ന് ആദം പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് നമ്മൾ പറയുന്നത്. അന്ന് ആദം പറഞ്ഞു ഗോഡ്, യു ആർ റോങ്, ദൈവമേ, നീയാണ് കുറ്റക്കാരൻ, നീയാണ് കുറ്റം ചെയ്തത്. ഇവിടെ നമ്മൾ പറയുന്നു ഗോഡ്, യു ആർ റൈറ്റ്, ദൈവമേ, നീ പരിശുദ്ധൻ. എന്നിട്ട് അതിന്റെ ഒടുവിൽ നമ്മൾ പറയുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഐ എം സോറി എന്നാണ്. ഞാൻ തെറ്റുകാരനാണ്, എന്നോട് ക്ഷമിക്കണമേ എന്നാണ് ശരിക്കുമുള്ള എന്റെ അർത്ഥം. കരുണ തോന്നി എന്നോട് ക്ഷമിക്കണമേ എന്നാണ് എന്റെ അർത്ഥം. ഇത് ശരിക്കും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വസ്തുത നമ്മുടെ കുറിയലായിസോൻ എന്നൊക്കെ പറഞ്ഞ അതിന്റെ ശരിക്കുള്ള അർത്ഥം ഐ എം സോറി, ഞാൻ തെറ്റുകാരനാണ്, എന്നോട് ക്ഷമിക്കണമേ എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരീക്ഷണ ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ വരുന്ന കഥ നമുക്കൊക്കെ അറിയാം. യേശു തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത് ആ പരീക്ഷ ചെയ്യുന്ന സെൽഫ് ജസ്റ്റിഫിക്കേഷനാണ്. സ്വയം നീതീകരിക്കുന്നു, സ്വയം, ഞാൻ നല്ലവനാണ്, ദൈവമേ, ഞാനൊരു നല്ല മനുഷ്യനാണ്. ആ പുറകിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, മറ്റുള്ളവരുമായിട്ട് എല്ലാം കമ്പയർ ചെയ്ത് സ്വയം നീതീകരിക്കുന്നു. എന്നാൽ പുറകിൽ നിൽക്കുന്ന ചുങ്കക്കാരൻ എന്ത് ചെയ്യുന്നു? ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരീക്ഷൻ എന്ന് പറഞ്ഞതുപോലെയാണ് ആദം പറയുന്നത്. എന്നാൽ ആ ചുങ്കക്കാരനെ പോലെ ആയിരുന്നു ആദം ചെയ്യേണ്ടിയിരുന്നത്. ഇന്ന് നാം ദൈവസന്ധിയിൽ വരുമ്പോൾ നാം ദൈവം മുമ്പാകെ നമ്മുടെ ആരാധന ക്രമങ്ങളിൽ നമ്മൾ പറയുന്ന എന്താണ്? ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ചിലപ്പോഴൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സോമൻ കാലോസ് കഴിയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കുറിയലായി സോമൻ പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. ശുശ്രൂഷക്കാരും അതുമായി നിന്നുകൊണ്ട് സോമൻ കാലോസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്ത് പറയും? കുറിയലായി സോൻ. എന്തുകൊണ്ടാണ് ഈ സോമൻ കാലോസ് പറയുമ്പോൾ ഉടനെ നമ്മൾ കുറിയലായി സോൻ പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട്? വലിയ ഒരു കാരണം അതിന്റെ പുറകിലുണ്ട്. സൗമൻ കാലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി നിൽക്കാമെന്നാണ്. സൗമൻ കാലോസ്, സൗമൻ എന്ന് പറഞ്ഞാൽ നിൽക്കാം, കാലോസ് എന്ന് പറഞ്ഞാൽ നന്നായി, ഗ്രീക്കാണ്. നമുക്ക് നന്നായി നിൽക്കാം ദൈവസന്നിധിയിൽ എന്ന് പറയുന്ന ഉടനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്താണ് കാരണം? അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഈ രണ്ടു പേർ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന കാര്യമാണ്. പരീക്ഷനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു. ആരുടെ നിൽപ്പായിരുന്നു നല്ല നിൽപ്പ്? നമുക്കറിയാം ആ ചുങ്കക്കാരുടെ നിൽപ്പായിരുന്നു നല്ല നിൽപ്പ്. പരീക്ഷന്റെ നിൽപ്പ് സെൽഫ് ജസ്റ്റിഫിക്കേഷനോട് കൂടിയുള്ള നിൽപ്പായിരുന്നു. സ്വയം നീതീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വയം നീതീകരിച്ചുകൊണ്ട് അഹങ്കാരത്തോടുള്ള നിൽപ്പായിരുന്നു. എന്നാൽ ചുങ്കക്കാരുടെ നിൽപ്പ് അങ്ങനെയല്ലായിരുന്നു. ദൈവമേ, ഭാവിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ് നമ്മളപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കൊറിയയിൽ ഐ സോൺ, ഞാൻ തെറ്റുകാരനാണ്, എന്നോട് ക്ഷമിക്കണമേ, ഐ എം സോറി. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്നോട് ക്ഷമിക്കണമേ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മളൊക്കെ തെറ്റ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ചിലപ്പം വിചാരിച്ചേക്കാം. ദൈവം പാകം വരുമ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു തെറ്റും കുറ്റവും ചെയ്യാത്ത ദൈവം മാത്രമാണ്, നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യാൻ എളുപ്പമാണ്. ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം. ഇങ്ങനെ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാമെങ്കിൽ ക്ഷമ ചോദിക്കാമെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ലോകം സ്വർഗമാകും. നമ്മുടെ ഈ ലോകം നരകമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെ നാം ഒന്ന് ചെയ്താൽ നമ്മുടെ ഈ ലോകത്തെ സ്വർഗമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഭവനത്തെ നമുക്ക് സ്വർഗമാക്കി രൂപാന്തരപ്പെടുത്താം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്താൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്താൽ നമ്മുടെ കുടുംബത്തെ നമുക്ക് സ്വർഗമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഇടവകയെ സ്വർഗമാക്കി മാറ്റിയെടുക്കാം. നമ്മുടെ നാടിനെ സ്വർഗമാക്കാം. നമ്മുടെ ഈ ലോകത്തെ സ്വർഗമാക്കി മാറ്റാം. അതാണ് യേശുതമ്പുരാന്റെ സുവിശേഷം. സ്വർഗരാജ്യം വന്നിരിക്കുന്നു എന്നുള്ളതായിരുന്നു യേശുതമ്പുരാന്റെ സുവിശേഷം. നമ്മുടെ ഭൂമിയെ സ്വർഗമാക്കാം എന്നുള്ളതാണ് യേശുതമ്പുരാന്റെ സുവിശേഷം. അതിനുള്ള മാർഗം ഇതാണ്: ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. പരിശുദ്ധനായി ദൈവം മാത്രം, നമ്മളെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ് എന്നുള്ള തിരിച്ചറിവ്. അന്ന് ആദമിന് സംഭവിച്ച തെറ്റ് നമുക്ക് സംഭവിക്കരുത്. മുടിയനായ പുത്രനെ പോലെ അപ്പന്റെ അടുക്കൽ വന്ന അപ്പ, ഞാൻ തെറ്റുകാരനാണ്, അവന്റെ ജ്യേഷ്ഠനെ പോലെ അല്ല, മുടിയൻ പുത്രന്റെ ജ്യേഷ്ഠനെ പോലെ അവിടെ നിന്നുകൊണ്ട് അപ്പനെ കുറ്റപ്പെടുത്തുന്ന രീതിയല്ല നമുക്ക് വേണ്ടത്. മുടിയൻ പുത്രനെ പോലെ അപ്പ, ഞാൻ തെറ്റുകാരനാണ്, കുറിയിലായി സോൻ. ഇതാണ് നമ്മുടെ ആരാധനയുടെ ഒക്കെ അർത്ഥം. നമ്മുടെ ആരാധന മഹത്തായ ആരാധനയാണ്. നമ്മുടെ ആരാധന ഭൂമിയിൽ സ്വർഗം വരുത്തുന്ന ആരാധനയാണ്. ഈ ആരാധന അർത്ഥവത്തായി ആരാധിക്കുവാൻ ദൈവം നമ്പുരാൻ നമ്മളെയൊക്കെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈ ആരാധനയെ പറ്റിയുള്ള മറ്റ് പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പോകണം. എന്റെ പേര് സെർച്ച് ചെയ്താൽ മതി, 20 പ്രഭാഷണങ്ങൾ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. ഒരേ കാര്യം തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ചെറിയ ചെറിയ പ്രഭാഷണങ്ങളാണ്. 20 ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ആ പ്രഭാഷണങ്ങൾ കേൾക്കണം. ഇതിന്റെ ഞാൻ ഈ പറഞ്ഞതിന്റെ എലാബറേഷനാണ് അവിടെയുള്ളത്. ഒരു കൗമയുടെയും മറ്റേ നമ്മുടെ ആരാധനയെ പറ്റി ജനറൽ ആയിട്ടുള്ള പഠനമാണ് അവിടെ ഉള്ളത്. വീണ്ടും ഈ ഒരു അവസരം തന്നതിനായിട്ട് രാജേഷ് അച്ഛനും മറ്റുള്ളവർക്കും എല്ലാം നന്ദി പറയുന്നു. എന്നെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.
അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന്റെ മുഖവരിയോടുകൂടി ആരംഭം കുറിച്ച ഇന്നത്തെ പ്രാർത്ഥനാ സംഗമത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യം പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആരാധനയ്ക്ക് ഒരു പുതിയ വെളിച്ചം നമ്മുടെ തലമുറകൾക്ക് കൈമാറുവാനും കേൾവിക്കാർക്ക് കൈവരിക്കുവാനും ഒക്കെ വണ്ണം അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദർഭം ഇന്ന് ലഭിക്കപ്പെട്ടു എന്നത് ഓർത്ത് സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് സൗഹൃദ സജ്ജാസനത്തിന്റെ ഫാമിലി കോൺഫറൻസ് ആരംഭം കുറിക്കുന്ന ദിവസം ഇന്ന് സന്ധ്യ മുതൽ ഇതേ തൃത്വസ്തുതിയിൽ ഓരോ കാര്യങ്ങളും നിർവഹിക്കപ്പെടുമ്പോൾ ഇത് കൂടുതൽ അർത്ഥവത്തായി തീരട്ടെ എന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് നമുക്ക് വേണ്ടി ഈ സന്ദേശം കൈമാറിയ വ്യക്തിയെ പരിചയപ്പെടുത്തി അദ്ദേഹം സ്വയവും പരിചയപ്പെടുത്തുകയുണ്ടായി. ജോൺ കുന്നത്ത് എന്ന് പറയുന്ന സഭാവിജ്ഞാനിയും വേദപുസ്തക പരിജ്ഞാനം കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും ആരാധനയെ കുറിച്ചുള്ള അവഗാഹം കൃത്യമായി സൂക്ഷിക്കുകയും ദൈവശാസ്ത്ര അറിവ് തന്റെ ചെറുപ്പം മുതലേ കാലഘട്ടത്തിലൂടെ അറിഞ്ഞും ആർജവം നടത്തുവാനുമുള്ള കഴിവൊക്കെ സ്വയം ദൈവം നമ്പുരാന്റെ കൃപയാൽ ലഭിക്കപ്പെട്ട, അതിനേക്കാൾ ഉപരി കാലത്തിന് ഉചിതമായി വേദപുസ്തകത്തിലെ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള അടിസ്ഥാന അറിവുമൊക്കെ നേടിയെടുത്ത ചുരുക്കം ചില അൽമായരുടെ കൂട്ടത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് പ്രസംഗം കേട്ടിട്ടുള്ളവർക്കും യൂട്യൂബിലൂടെ ഉള്ള പ്രഭാഷണം കേട്ടിട്ടുള്ളവർക്ക് നിശ്ചയമായും അറിയാവുന്നതാണ്. ഇന്ന് അദ്ദേഹം സംസാരിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടത് കൗമ പ്രാർത്ഥനയുടെ പ്രാധാന്യം, അതെന്തിനു വേണ്ടി അങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു, കൂദാശകൾ ഉൾപ്പെടെയുള്ള സകല പ്രാർത്ഥനകളുടെയും പ്രാരംഭം കുറിക്കുന്നത് കൗമയിലൂടെയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കേണ്ടുന്നത്. അതിൽ പ്രധാനമായും തൃത്വദർശനവും മഹത്വമർപ്പിക്കലും ശേഷം കർത്തൃപ്രാർത്ഥനയും വിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥതയും നടത്തിയാണ് ആ കൗമ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന അവസാനിക്കുന്നത്. അതേ തുടർന്നാണ് അതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഓരോ ആരാധനാ രീതികളും പിൽക്കാലത്ത് വന്നത്. ദൈവം വിശുദ്ധനാണ് എന്ന ഒരു ധ്വനിയെ ഹൃദയത്തിൽ ഏറ്റുപറയുവാനും അത് ദൈവസന്നിധിയിൽ നമ്രചിരസ്കരായി സമർപ്പിക്കുവാനും ദൈവം ലഭിക്കുന്ന അവസരമാണ് ഈ കൗമ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 5:48 വാക്യം വായിക്കുമ്പോഴും ഈ ധ്വനി ഗിരിപ്രഭാഷണത്തിന്റെ ഏറ്റവും ഒടുവിൽ ശിഷ്യന്മാരെ അദ്ദേഹം പഠിപ്പിച്ച ആ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. വിശുദ്ധിയിലേക്ക് വളരുക എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് പ്രധാനമായി ആഗ്രഹിക്കുന്നത്. പക്ഷേ തികച്ചും വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിലെ ഓരോ വ്യക്തികളെയും വെറുതെ അവരോട് ഒരു കുശലം പോലെ ചോദിച്ചാൽ, നിങ്ങൾ എന്തിനാണ് ദേവാലയത്തിൽ വന്നത്, എന്താണെന്ന് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രഥമമായ ഉദ്ദേശവും ലക്ഷ്യവുമെങ്കിൽ, അതിനേക്കാൾ ഉപരി ദൈവം വിശുദ്ധനാണെന്നും ആ വിശുദ്ധിയിലേക്ക് ഞാൻ വളരാൻ ദൈവമേ നിന്നോട് ചേരുന്ന ഒരാകാംക്ഷ എനിക്കുണ്ടെന്ന് വ്യക്തമാക്കുവാനുമാണ് ഈ സ്തുതി നമ്മൾ സമൃദ്ധമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് 7 യാമങ്ങളിലും അല്ലെങ്കിൽ പ്രാർത്ഥനാ നിമിഷങ്ങളിലും സമർപ്പിക്കുന്നത്. ഇത് ആ വിഷയത്തെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രവാചകന്മാരിൽ പ്രധാനിയായ അല്ലെങ്കിൽ മേജർ പ്രോഫറ്റിന്റെ കൂട്ടത്തിലെ യെശയ്യാവിന്റെ പുസ്തകത്തിലെ യെശയ്യാവിന്റെ ഒരു ദർശനത്തെ അദ്ദേഹം വിശദീകരിച്ചു. വേദപുസ്തകം പഠിക്കുമ്പോൾ ആദാം മുതൽ അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ഇതേ അവസരം ആദാം മുതൽ പിൽക്കാലത്ത് ഉണ്ടായ എല്ലാ മനുഷ്യർക്കും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചു, ആദാം ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിന് പകരം യെശയ്യാവ് സ്വയം ദർശനത്തിലൂടെ വെളിപ്പെട്ട കാര്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, ഞാൻ അശുദ്ധനാണെന്നും ആ അശുദ്ധിയെ മാറ്റുവാൻ ദൈവം എന്റെ നാവിൻ തുമ്പിൽ അല്ലെങ്കിൽ എന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ വിശുദ്ധിയിലേക്ക് നയിക്കാനുള്ള പടവിലേക്ക് പ്രവേശിക്കും എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു ദർശനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ കാലഘട്ടം ബുദ്ധി കൊണ്ട് ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുന്ന തലമുറയിൽ പെടുന്ന ആളുകളാണ് കൂടുതലെങ്കിൽ പൂർവികരായ മനുഷ്യർ ബുദ്ധി കൊണ്ടല്ല ദൈവത്തെ അറിയുവാൻ ശ്രമിച്ചത്, ഭക്തി കൊണ്ടായിരുന്നു. ആ സംസ്കാരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഇന്നും സഭയിൽ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പ്രാർത്ഥനയുടെ പ്രാരംഭമാണ് ഈ കൗമാ പ്രാർത്ഥന. ആയതിനാൽ നമ്മുടെ പഞ്ചഗ്രന്ഥങ്ങളിലും സുവിശേഷത്തിലും അപ്പോസ്തോല പ്രവൃത്തികളിലും പരിശുദ്ധനായ പൗലോസ്ലിഹായുടെ സുവിശേഷത്തിലും ഏറ്റവും ഒടുവിൽ വെളിപാട് പുസ്തകത്തിലും ഈ വിശുദ്ധിയുടെ ജീവിതക്രമം സ്വപ്നം കണ്ടവരും ദർശനത്തിലൂടെ കണ്ടവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചവരുമായ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ കഥ, അവരുടെ ജീവിതം, അവരുടെ ചരിത്രം വളരെ സൂക്ഷ്മമായി പരിശുദ്ധാത്മ നിയോഗത്തിൽ വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചപ്പോൾ ഇതിനെ അണുവിട വ്യതിചലിക്കാതെ ഇന്നും ഈ തലമുറയിലും വരും തലമുറയിലും കാത്തുസൂക്ഷിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ മുഖവുരെ ഏറെ ശ്രേഷ്ഠവും തീർത്ഥവുമായ രീതിയിൽ പ്രിയപ്പെട്ട ജോൺ കുന്നത്ത് അവർക്ക് ഇത് ഭംഗിയായി അവതരിപ്പിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഇതിന്റെ ഒരു പ്രകാശ സ്ഫുരണം ലഭിക്കപ്പെടട്ടെ എന്നും നമ്മുടെ ഭവനങ്ങളിലും ദേവാലയത്തിലും പ്രാർത്ഥനാ സംഗമങ്ങളിലും തുടർന്ന് ഈ പ്രാർത്ഥന നിർവഹിക്കപ്പെടുമ്പോൾ ഈ കാര്യം ഓർമ്മിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തിയതിലും വളരെ ദീപ്തമായ രാജ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായ രീതിയിൽ പകർന്നു തന്നതിലുമുള്ള സന്തോഷം സോബോറോ പ്രാർത്ഥനയുടെ പേരിൽ സന്തോഷത്തോടെ അറിയിക്കുന്നു. ദൈവം കൂടുതൽ അദ്ദേഹത്തെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് കേട്ടതായ എല്ലാ വ്യക്തികളെയും അവരുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ, അറിവ് കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കട്ടെ. താങ്ക് യു സാർ. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. പേരുകൾ പ്രത്യേകം ലഭിച്ച പേരുകൾ വായിക്കുന്നു. ഒരു ഷോജിയെ പ്രത്യേകം ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നെയ്തൻ ജോണിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെയ്തൻ ജോൺ തന്നെ ഹോസ്പിറ്റലിൽ വളരെ വളരെയധികം പ്രയാസം അനുഭവിച്ചു കഴിയുന്നു ഒരു 12 വയസ്സുള്ള മകനാണ്. വളരെ ക്രിട്ടിക്കലായിട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവരും നെയ്തനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹ്യൂസ്റ്റണിലെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ് നെയ്തന് അഡ്മിറ്റായിരിക്കുന്നത്. അതുപോലെ തന്നെ റേച്ചൽ എന്ന് പറയുന്ന ന്യൂമർ ബേബിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറിയ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ജസൽ ഏലിയാസ്, അതുപോലെ തന്നെ ഡോക്ടർ ജോയ് പോൾ ഫ്രം കാലിഫോർണിയ, രാജമ്മ, മറിയാമ്മ, രാജൻ, മാത്യു സാർ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, എം ഐ എബ്രഹാം, അതുപോലെ റോയ് മാത്യു ഫോറൻസ് ഉറക്കാം, ഗീത ഡാലസിലെ സമിതിയിൽ ഉറക്കാം, കുര്യൻ ഉമ്മൻ ആൻഡ് സാറാമ കുര്യൻ, എലിസബത്ത് ജോൺ ഫ്രം ബാൾട്ടിമോർ, സോഫിയ, സാലി, ഷിനോ, ഷാൽഡി ജോർജ്, അച്ചാമ്മ മാത്യു, ഷിൻസി, ജോഷമ്മ വർഗീസ്, ജോ സക്കറിയ, ഷിൻസി, സ്റ്റീവൻ, സധാനിയൽ, അതുപോലെ തന്നെ ഓമന ചാണ്ടി ഉണ്ടാണ്. ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റ് ആരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ പ്രയാസത്തിൽ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം.
ഞങ്ങളെക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ദൈവമായ കർത്താവെ, പുതിയ പ്രഭാതത്തിനും പുതിയ ദിവസത്തിനുമാണ് ഞങ്ങളെ സ്തുതിക്കുന്ന സ്തോത്രം. പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സഹായിക്കുവാൻ ഞങ്ങളെ സ്തുതിക്കുന്നു സ്തോത്രം. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരെ അവിടുത്തെ കേൾപ്പറി ഏൽപ്പിക്കുന്നു. അനേകർ നിന്നെ തൊടുകയും അനേകർ നിന്നെ തൊട്ട സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുമ്പോൾ കഴിക്കുന്ന മാർഗങ്ങളിലൊക്കെയും പ്രവർത്തിക്കണമേ. ദൈവമായ കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ശുദ്ധീകരിക്കണമേ. പൂർണ്ണ സൗഖ്യം അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവെ, ശരീരത്തിന് സൗഖ്യം, മനസ്സിന് സമാധാനം നൽകണം. ദൈവമായ കർത്താവെ, ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പൂർണ്ണ ഊർജസ്സോടെ ശുശ്രൂഷിക്കുവാനും അവരെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവെ, പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അവിടുത്തെ കയ്യിൽ പരിമേൽപ്പിക്കുന്നു. ഇത്രയും നാൾ നീ കാത്തു പരിപാലിച്ചു. വരുവാനിരിക്കുന്ന കാലമൊക്കെയിലും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അവിടുത്തെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രത്യേകമായിട്ട് ഇന്ന് ആരംഭിക്കുന്ന ഫാമിലി കോൺഫറൻസ് അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമേ. വന്നു ചേരുന്ന എല്ലാ ജനങ്ങളെയും ദൈവമായ കർത്താവെ, അവിടെ നിന്ന് വാഴ്ത്തി ശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അനുഗ്രഹപ്രദമായ ഒരു കോൺഫറൻസ് ആയി തീരുവാൻ സഹായിക്കണമേ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും അനുഗ്രഹിക്കണമേ. യാത്രയൊക്കെ ചെയ്യുന്നവരെ ആപത്തിൽ നിന്നും അനർത്ഥിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരിമേൽപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് രോഗാവസ്ഥയിലായിരിക്കുന്ന അവിടുത്തെ മക്കളെ ദൈവമേ നീ സന്ദർശിക്കണമേ, ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും വിശുദ്ധ രൂഹായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ.
തന്നെയുള്ളതിന്റെ
വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വർമുട്ടുന്നു.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകാൽ തിരുവുമ്പാക സമർപ്പിച്ച എല്ലാ നല്ല ആവശ്യങ്ങളുടെ മേലും ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ മേലും ഇതിന് നേതൃത്വം നൽകുന്നവരുടെ മേലും പ്രത്യേകാൽ ഇന്ന് തിരുവചന ശുശ്രൂഷിച്ച മകന്റെ മേലും ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന മക്കളെല്ലാവരുടെ മേലും ഞങ്ങൾ ഇന്ന് വാങ്ങി അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുന്ന ദാസരുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നാളും വന്ന് ആവശ്യമാറാകട്ടെ.
മന്യവാർന്ന സുഹൃത്തു സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. വാസ്തവത്തിൽ ഇന്ന് രാവിലെ ഒരു പ്രാർത്ഥന ഇത്ര ഭംഗിയായിട്ട് നടക്കുമെന്ന് വിചാരിച്ചതല്ല. ഒരുപാട് അസൗകര്യമായിരുന്നു, പക്ഷെ അസൗകര്യങ്ങളൊക്കെ മാറ്റി ദൈവം സമയത്തെയും അവസ്ഥകളെ അനുകൂലമാക്കി തീർത്ത് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. അതിനേക്കാൾ ഉപരി ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ധ്യാനം കാൾക്കൊണ്ട കോണം പ്രിയപ്പെട്ട ജോൺ സാറിനെ കൊണ്ട് നമ്മളെ ദൈവം സാറിനെ കൊണ്ട് അനുഗ്രഹിച്ചു. താങ്കളുടെ നല്ല വാക്കുകൾക്ക് നല്ല അനുഗ്രഹീതമായ ധ്യാനത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥന ഉണ്ടാകുന്ന സ്നേഹത്തോട് അറിയിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നടച്ച വന്യ സന്തോഷച്ചൻ, അതുപോലെ തന്നെ ബിജോയി അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരുള്ള സ്നേഹം അറിയിക്കുന്നു. ഇവിടെ കൂടി വന്നിരുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കാണുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുന്ന നമ്മുടെ ഈ ആവലിക്കോപ്പം ധന്യമായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവം എന്താ പരാജയം ഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.